ബ്രിസ്ബനിലുള്ള മലയാളി ബാലൻ ക്രിസ്റ്റ്യൻ ജോസഫ് ഓസ്ട്രേലിയയിൽ ദേശീയതലത്തിൽ ക്ലേ കോർട്ട് ടെന്നീസ് ചാമ്പ്യനായിരിക്കുകയാണ്. അണ്ടർ 12 വിഭാഗത്തിലാണ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈ നേട്ടത്തെക്കുറിച്ച് ക്രിസ്റ്റ്യൻ ജോസഫും പിതാവ് മനോജ് മാത്യുവും വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം ക്രിസ്റ്റ്യൻ ജോസഫ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ക്രിസ്റ്റ്യൻ, ദേശീയ തലത്തിൽ ഓസ്ട്രേലിയയിൽ ക്ലേ കോർട്ട് ടെന്നീസിൽ വിജയിച്ചിരിക്കുകയാണല്ലോ, ചാമ്പ്യൻ ആയിരിക്കുകയാണല്ലോ. ഏത് വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് വിജയിച്ചത്, ഒന്ന് വിശദീകരിക്കാമോ?
This tournament was conducted for one whole week at Canberra, and in experience from this tournament I've got many good results. 12 and under all around Australia, top 24 kids from Australia, 10 other 5 players qualifiers from each state. It's really hard from day one. They're all amazing players from different states. The way they play, amazing to watch and play. From day one till day seven, we were just working out what we have to do against each opponent. Previously, grass court nationals in Mildura, I finished semi-final in the same tournament, but in Mildura, different surface, grass court.
ഈ ഫൈനൽ സ്കോർ ലൈൻ എങ്ങനെയായിരുന്നു? ഈ ടൂർണമെന്റിലെ ഫൈനലിൽ വിജയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു സ്കോർ ലൈൻ?
6-3 മീ, 7-6 മീ, 10-8 ഇൻ ദി ടൈ ബ്രേക്കർ ടു മീ.
ഓ, ടൈ ബ്രേക്കിൽ 10-8 വരെ പോയി. കഠിനമായിട്ടുള്ള മത്സരമായിരുന്നു.
ആ, ഭയങ്കര ടൈറ്റ്.
ടെന്നീസിലേക്ക് വരാനിടയായ ഒരു സാഹചര്യങ്ങളും ടെന്നീസിലെ പരിശീലനങ്ങളെ കുറിച്ചും ഒന്ന് നമുക്കായി പങ്കുവയ്ക്കാമോ?
At 7 I started training with coaches at Springfield. My brother was playing then. Yeah, in Brisbane, Springfield. 3 days at my academy with fitness. 2 times with my coach. Earlier, I had achievements on hard court. Queensland State Championship. So that is a tournament in Queensland. Top 64 players will play against each other. And I won that tournament.
Tennisinodulla oru passion valarnathu engeneyanu? How did you develop this passion for tennis?
When I was watching my brother play at a young age, I got the hobby to play this tournament at this tennis sport, and every time I play I like it even more. I train daytime, so I do homeschooling.
Christian, any further endana munnotu achieve yan endana goal endana, what is your aim?
Next year 14 under, get at a position high like semi final or quarter final.
So you want to go for under 14 next year, is that right?
Yeah.
How are you preparing for the next level of tennis, and what is your dream?
Right now I am doing a lot of hard work and training really daily and getting extra hours from our national academy, and my goal is to become a tennis player. My favorite player to watch is Carlos Alcaraz from Spain.
ക്രിസ്റ്റ്യൻ ജോസഫ്, അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. കൂടുതൽ നേട്ടങ്ങൾക്കായി ആശംസകൾ നേരുന്നു. ഓസ്ട്രേലിയയിൽ ദേശീയ തലത്തിൽ അണ്ടർ 12 വിഭാഗത്തിൽ ക്ലേ കോർട്ട് ടെന്നീസ് ചാമ്പ്യനായി മാറിയിരിക്കുന്ന ക്രിസ്റ്റ്യൻ ജോസഫാണ് നേട്ടത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. ക്രിസ്റ്റ്യന്റെ പിതാവ് മനോജ് മാത്യു നമുക്കൊപ്പം ചേരുന്നു. മനോജ് മാത്യു, മകൻ ക്രിസ്റ്റ്യൻ ജോസഫ് എത്ര കാലമായി ടെന്നീസിലേക്ക് എത്തിയിട്ട് ഇത്രയും ഒരു ദേശീയ തലത്തിലൊരു ചാമ്പ്യൻ ആകുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും സഹായമായത്?
ക്രിസ്റ്റ്യൻ ജോസഫ് അല്ലാതെ എനിക്ക് രണ്ട് മക്കളാണ്. ഒരാൾ എഡ്വിൻ ജോസഫ്. എഡ്വിൻ ടെന്നീസ് നന്നായി ഒരു നല്ല രീതിയിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും എന്തുമാത്രം എഫേർട്ടാണ് ഇതിനാവശ്യമെന്ന്. അതുപോലെ നമുക്ക് ക്രിസ്റ്റ്യൻ, ഞങ്ങൾ ക്രിസ്റ്റ്യൻ എന്നാണ് വിളിക്കുന്നത്. ക്രിസ്റ്റ്യന് അവൻ്റേതായ രീതിയിലൊരു പാഷൻ ഉണ്ട്. കോമ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആ രണ്ടും കൂടെ ഒത്തുചേർന്നപ്പോൾ അത് അല്പം കൂടി എളുപ്പമായി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല ഒരു കോച്ചുണ്ട് ക്രിസ്റ്റ്യന്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ട്രെയിൻ ചെയ്യുന്ന പല കുട്ടികളെ ട്രെയിൻ ചെയ്ത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഏത് ലെവലിൽ കളിച്ചാൽ എവിടെ എത്താൻ സാധിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ആ കോച്ചിനാണേലും നമ്മൾ ഭയങ്കര ക്രിസ്റ്റ്യൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. അത് ഡെഫിനറ്റ് ആയിട്ടും നാഷണലിൽ വിൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്ന് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്കിങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ സാധിക്കും. അത് ക്രിസ്റ്റ്യനാണേലും ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ നാഷണൽ അക്കാഡമി ട്രെയിൻ ചെയ്യുമ്പോൾ മുൻ ഇയേഴ്സിൽ, പഴയ ലാസ്റ്റ് ഇയേഴ്സിൽ വിൻ ചെയ്ത ആൾക്കാരൊക്കെ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരുമായിട്ടൊരു കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അറിയാൻ സാധിക്കും ഏത് ലെവലാണ് ആവശ്യമാണുള്ളത്, എവിടെയാണ് മിസ് ചെയ്യുന്നത് എന്നൊക്കെ ഇവൻ കോച്ചസിനാണേലും അറിയാൻ സാധിക്കും.
ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ ക്ലേ കോർട്ട് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ദേശീയ തലത്തിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം ഇനി എന്തെല്ലാം സാധ്യതകളാണ് ഇനി തുറന്നു വന്നിരിക്കുന്നത്?
കൺട്രി ലെവലിൽ ടെന്നീസ് ഓസ്ട്രേലിയയാണ് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവര് നമ്മൾ നാഷണൽ ചാമ്പ്യൻ ആകുമ്പോൾ അവരുടെ ടിയർ സിസ്റ്റത്തിൽ നമുക്ക് ഒരു നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ട്, അതായത് ഒത്തിരി പ്രൈവറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഫിറ്റ്നസ് കോച്ചിങ് അതൊക്കെ അവരുടെ അക്കാഡമി വഴി നമുക്ക് കൂടുതൽ ലഭ്യമാണ്. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ പുറത്ത് കണ്ടുപിടിച്ച് പോകുന്നതിന് പകരം അവരുടെ നാഷണൽ അക്കാഡമിയിൽ നമുക്ക് ഇതിനുള്ള സപ്പോർട്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ലെവലിൽ ലൈക്ക് ഗോയിങ് ടു യൂറോപ്പ് സം കൺട്രീസ് ടൂർണമെൻ്റ് കളിക്കാനായിട്ട് അവരൊരു ഗ്രൂപ്പ് ഓഫ് കിഡ്സിനെ സെലക്ട് ചെയ്യാറുണ്ട്, അതിൽ ഭാഗമാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കൂടുതൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൈഡൻസ് അവർ കൂടുതൽ പ്രൊവൈഡ് ചെയ്യും.
ഈ നേട്ടം കൈവരിക്കാൻ സഹായമാകുന്ന രീതിയിൽ ഏതെല്ലാം തരത്തിലുള്ള ഒരു പരിശീലനത്തിനാണ് അവിടെ സാധ്യമായത്? അതിനെ എപ്പോൾ മുതലാണ് തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയത്? എങ്ങനെയാണ് അതിലേക്കൊരു ഇൻട്രസ്റ്റ് തന്നെ വന്നത്?
ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് അക്കാഡമിയിൽ നമ്മൾ ക്യൂൻസ്ലാൻഡിലെ ടോപ്പ് 6 കിഡ്സ് ഓഫ് എവരി ബർത്ത് ഇയർ അവരൊരുമിച്ചാണ് ട്രെയിൻ ചെയ്യുന്നത്. അവരൊത്തിരി കോമ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ലെവൽ എങ്ങനെയാണ് പോകുന്നതെന്ന് അവരിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് ഒപ്പം തന്നെ മുൻ ഇപ്പോൾ 2011 ബർത്ത് ഇയർ ആണ് ക്രിസിൻ്റെ. അപ്പം 2010 വൺ ഇയർ ഓൾഡർ കിഡ്സ് അവരുമായിട്ട് കളിക്കാനുള്ള അല്ലെങ്കിൽ ട്രെയിൻ ഒരുമിച്ച് ട്രെയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ സ്റ്റേറ്റ് അക്കാഡമീസ് പ്രൊവൈഡ് നാഷണൽ അക്കാഡമീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ എവിടെയാണ് കുറവുള്ളതെന്ന് നോക്കി അതനുസരിച്ച് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പ്രൈവറ്റ് കോച്ച് അതിനൊത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നാഷണൽ അക്കാഡമീസുകൾക്കും അതറിയാൻ സാധിക്കും. അതുമാത്രമല്ല ഇടയ്ക്കിടെ എവരി ഇയർ ദേർ ആർ 3 നാഷണൽ ടൂർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പോകുമ്പോൾ കളിക്കാൻ അവസരം കിട്ടുമ്പോൾ നമുക്ക് അവിടെ ഓസ്ട്രേലിയയുടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നും ടോപ്പ് പ്ലെയേഴ്സ് വന്ന് അവരുമായി കോമ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു മെഷർ ചെയ്യാൻ വേർ വി ആർ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഹൗ മച്ച് വി നീഡ് ടു ഇംപ്രൂവ് തുടങ്ങിയ കാര്യങ്ങൾ ആ ടൂർണമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രൈവറ്റ് കോച്ചിനൊപ്പം വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളതിലേക്ക് ഒരു ഡെവലപ്മെൻറ്റ് നടത്തുന്നത്.
കൂടുതലായിട്ടും പ്രൈവറ്റ് സ്വകാര്യ കോച്ചിന്റെ ഒരു സഹായം തേടിയിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പല നേട്ടങ്ങളും കൈവരിക്കുന്ന ഓസ്ട്രേലിയയിലെ മലയാളി കുട്ടികൾ പല സ്കൂളിലുള്ള പരിശീലനങ്ങളും സഹായമാകാറുണ്ട്. ഇപ്പോൾ ഹോം സ്കൂളിംഗ് ആണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, അതിൻ്റെ ഒരു സാഹചര്യം പങ്കുവയ്ക്കാൻ കഴിയും?
ഓസ്ട്രേലിയയിലെ ഓരോ ബർത്ത് ഇയറിലും ടോപ്പ് 4 കിഡ്സിന് സപ്പോർട്ടഡ് അത്ലറ്റ് ടാഗ് നൽകി അവർ എക്സ്ട്രാ സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ക്രിസിന് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ 3 ഡേയ്സിൽ അക്കാഡമിയിൽ 1 o'clock ടു 4 o'clock 5 o'clock വരെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് പോകാൻ നമുക്ക് സാധാരണ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മളെ എല്ലാ എവരിഡേ നമുക്ക് ആ ട്രെയിനിങ്ങിനായിട്ട് ഏർലി പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഹോം സ്കൂളിങ്ങിൻ്റെ സാധ്യതയെ പറ്റി പഠിക്കുകയും മറ്റു കുട്ടികൾ അത് ചെയ്യുന്നത് കണ്ട് അത് കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ ഹോം സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ 1 o'clockന് നമുക്ക് ട്രെയിനിങ്ങിന് കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് ഹോം സ്കൂളിംഗ് മെയിനായിട്ട് സെലക്ട് ചെയ്തത്.
എങ്ങനെയാണ് ഹോം സ്കൂളിംഗ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും സംശയം തോന്നി, എങ്ങനെയാണ് ഇതെന്നുള്ളത്, അതിലേക്ക് മാറാൻ തീരുമാനിച്ചതിന്റെ ഒരു കാരണമെന്ന് അറിഞ്ഞാൽ കൊള്ളാം.
ഹയസ്റ്റ് ലെവൽ ഓഫ് ടെന്നീസ് കളിക്കുമ്പോൾ നമുക്ക് ഈ നാഷണലൊക്കെ സാധാരണ നടക്കുന്നത് ഹോം വീക്ക് സ്കൂൾ വീക്കിലായിരുന്നു ഇത്തവണ. ഫോർ എക്സാമ്പിൾ ക്ലേ കോർട്ട് നാഷണൽ നടന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒത്തിരി സ്കൂൾ മിസ് ചെയ്യുന്നത് കൊണ്ട് സ്കൂളിൽ നിന്ന് പല പ്രഷറുകളും നമുക്കുണ്ടാകും. മാത്രമല്ല ക്യാച്ചപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ഹോം സ്കൂളിംഗ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് സ്കൂളിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതുപോലെ തന്നെ ബ്രിസ്ബനിലൊരു പ്രൈവറ്റ് സ്കൂളുണ്ട്, ഓസ്ട്രേലിയൻ കാത്തലിക് കോളേജ്. നമ്മൾ ഹോം സ്കൂളിംഗ് ചെയ്യുന്ന ഓസ്ട്രേലിയൻ കാത്തലിക് കോളേജ് വഴിയാണ്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീക്കിലി നമുക്ക് ലെസൺസും പോർഷൻസും എല്ലാം വീഡിയോസ് ആയിട്ട് തരും. അതനുസരിച്ച് നമുക്ക് ബേസ് ചെയ്തുള്ള അസൈൻമെൻസും ഇപ്പോൾ ടെസ്റ്റും ഒക്കെ അത് അനുസരിച്ച് ഓരോ വീക്കിൽ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മാത്സ് ഇംഗ്ലീഷ് ഒക്കെ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എപ്പോഴാണ് ടൈം അവൈലബിൾ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ലിസൺ ചെയ്യുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഭാഗമായി അവർ നൽകുന്ന ദ ഗീവ് അസൈൻമെൻറ്റ്സ്, അവർ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവർക്കത് മാർക്ക് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും എന്തുമാത്രം കുട്ടികൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന്. ബേസിക്കലി നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയാണ് നമുക്കിഷ്ടമുള്ള സമയത്ത് ആ ലെസൺസ് അറ്റൻഡ് ചെയ്യാം. സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് 8:30 സ്കൂളിൽ ചെല്ലണം, അപ്പോൾ 4:00 വരെ 3:00 വരെ സ്കൂളിൽ വേണം. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരാനൊരു സമയം, വീട്ടിൽ നിന്ന് പിന്നെ അക്കാഡമിയിലേക്ക് പോകാനൊരു സമയം. അപ്പോഴത്തേനും ടയേർഡാകും, നമുക്ക് ഓൺ ടൈമിൽ എത്താനും പറ്റില്ല.
അപ്പോൾ പൂർണ്ണമായിട്ടും ടെന്നീസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഹോം സ്കൂളിംഗിലേക്ക് മാറിയിരിക്കുന്നത്?
പൂർണ്ണമായിട്ടും അല്ല, നമുക്ക് ഇപ്പോൾ കളിക്കുന്ന ഒരു രീതി, അതായത് നാഷണൽ ലെവലിൽ ഒരു ടോപ്പ് റേഞ്ചിൽ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസ്ക് കുറച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിലെടുത്തിരിക്കുന്ന ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നതാണ് ഈ ഹോം സ്കൂളിംഗ്. ഞങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ, ഐ മീൻ ലാസ്റ്റ് ഇയർ മിഡിലാണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പ് ആൻഡ് യു കെയിലേക്ക് ട്രെയിനിങ് ആൻഡ് ടൂർണമെൻറ്റിന് സെലക്ട് ചെയ്ത 5 ബോയ്സിൽ ക്രിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 4 weeks 5 weeks സ്കൂൾ അപ്പം മിസ്സായി. അപ്പം ആ സ്കൂൾ അത്രയും മിസ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഓൾട്ടർനേറ്റ് ഓപ്ഷനെ പറ്റി തിങ്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഐഡിയ ആണ് ഹോം സ്കൂളിംഗ് ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ ലാസ്റ്റ് അക്കാഡമിക് ഇയർ 2 times ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കേസാണ്. പിന്നെ മറ്റു ട്രെയിനിങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങളും വെച്ച് നോക്കിയപ്പോൾ നമ്മൾ സ്കൂളിനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ പ്രോബ്ലമാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്.
അപ്പോൾ പേരൻസ് ആരെങ്കിലും എപ്പോഴും വീട്ടിൽ ഇതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി വരും, എങ്ങനെയാണ് കൂടുതൽ സമയം ചെലവാക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ വഴിയുണ്ടല്ലോ?
ഹോം സ്കൂളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കൂടെ വേണം. ഒബ്വിയസ്ലി ഹി ഈസ് അണ്ടർ 12, സോ വി ആർ സപ്പോസ് ടു ബി വിത്ത് ഹിം. പിന്നെ അക്കാഡമിയിൽ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ 1:00 അക്കാഡമിയിൽ പോകുന്നതെങ്കിൽ അക്കാഡമി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വാച്ച് ചെയ്യാൻ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം ഐ ക്യാൻ ഗോ ടു ഓഫീസ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് ഹിം ദ അറ്റ് 1:00. സോ ഹാഫ് ഡേ ഓഫീസിൽ ഇപ്പോൾ വർക്കിംഗ് ഫ്രം ഹോം ഓപ്ഷൻസ് ഉള്ള കാരണം അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ബോത്ത് വർക്കിംഗ് ഫ്രം ഹോം ആൻഡ് ഹോം സ്കൂളിംഗ്
മുന്നോട്ടും ഈ ഒരു രീതി തുടർന്ന് കൊണ്ടുപോകാനാണോ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അത്? പഠനത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കകളുണ്ടോ? അല്ലെങ്കിൽ പലപ്പോഴും സ്കൂളിൽ പോകുന്ന ഒരു അന്തരീക്ഷം ഒക്കെ നഷ്ടമാകുന്നത് ചിലർക്ക് ബാധിക്കാനിടയുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
അത് തീർച്ചയായിട്ടും സ്കൂളിലെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആസ്പെക്റ്റിനെ ഒരു കുറച്ചൊക്കെ അത് ബാധിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അക്കാഡമിയിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ കുട്ടികളുണ്ട്. ഒരു 4-5 hours അവര് അനദർ 10-15 kids, അതുപോലെ കോച്ചസ്, ദേ ആർ ലൈക് ടീച്ചേഴ്സ്. സോ അവരോടൊപ്പമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് മിസ് ചെയ്യുന്നില്ല, എന്നിരുന്നാൽ തന്നെയും കുറച്ചൊക്കെ മിസ്സാകുന്നുണ്ട്. പിന്നെ ഇതുപോലെ മുന്നോട്ട് ഇമ്പ്രൂവ് ആകുകയും ഒരു ടോപ്പ് 3-4 category ഇൻ ദ കൺട്രിയിൽ നമ്മൾ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ടെന്നീസ് ഓസ്ട്രേലിയയിൽ തന്നെ അവർ അവിടെ തന്നെ സ്കൂളിംഗ് ആൻഡ് ട്രെയിനിങ് ടുഗദർ പ്രൊവൈഡ് ചെയ്യും അറ്റ് വൺ സ്റ്റേജ്.
എന്തായാലും വളരെയധികം നന്ദി ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
താങ്ക് യു.
ബ്രിസ്ബനിലുള്ള മലയാളി ബാലൻ ക്രിസ്റ്റ്യൻ ജോസഫ് ദേശീയ തലത്തിൽ ക്ലേ കോർട്ട് ടെന്നീസ് ചാമ്പ്യനായതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാൻ കഴിയും. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.